கீர்த்தின் நேஷ்டத்தை சொல்லிடமே நல்லதா கீர்த்தின் நேஷ்டத்தை சொல்லிடமே
ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി കാലം നമുക്ക് ഇപ്രകാരം കടന്നു വന്ന ദൈവസ്ഥലായിരിക്കാൻ സ്വർഗ ദൈവം നമ്മുടെ ജീവിതം ഒരുക്കുന്ന ദൈവക്കുമ്പോഴൊക്കെ ദൈവത്തെ ആസ്വദിക്കുകയും ദൈവത്തെ ബോധപ്പെടുത്തുകയും ചെയ്യാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ കഴിഞ്ഞ 5 ദിവസം ജോലിയോട് ബന്ധപ്പെട്ടുകയും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം പരിപാലനമൊക്കെയും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സ്വർഗ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ജോലി സ്ഥലത്തൊക്കെ ദൈവം സഹായിച്ചു, ദൈവം അനുഗ്രഹിച്ചു. കഴിഞ്ഞ രാത്രി കാലം മീറ്റിങ്ങിലൊക്കെയും കടന്നുപോയവർക്ക് അനുഗ്രഹമായിരുന്നു കേൾക്കുവാനിടയായി. അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ സമയം നമുക്ക് കുറച്ച് ചിലർക്കെങ്കിലും ഒരു കൂട്ടായ്മ അനുഭവിക്കാൻ സാധിച്ചു. ബ്ലസംബ്രാന്റെ ഭവനത്തോളം ബന്ധത്തിൽ അവിടെ കടന്നു പോകാനും ഒക്കെ ദൈവം സഹായിച്ചു. ഇന്ന് ഞാൻ ബ്ലസംബ്ര പറഞ്ഞു, രാവിലെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, സഹോദരൻ നമുക്ക് വലിയൊരു ഒരു ഒരു സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാല് ഇത്രയും പേര് എല്ലാവരും വന്ന് പെട്ടെന്ന് ഒരു മൂവിങ് പെട്ടെന്ന് ഫടാഫെട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ തീരുന്ന ഒരു അനുഭവം. എല്ലാവരും 10-12 പേര് വന്നപ്പോഴത്തേക്കിന് ആ ഒരു ഒരു അതൊരു കൂട്ടായ്മ, ഞാൻ അതൊരു കൂട്ടായ്മയായിട്ട് തന്നെ കാണും. ഞങ്ങളെല്ലാം വന്ന് അതൊരു സന്തോഷത്തോടെ ആയി കാണുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഇന്ന് രാത്രി കാലം വീണ്ടും നമുക്ക് ഒരുമിച്ച് കടന്ന് അല്പസമയം ഇവിടെ ആരാധിക്കാം. ഇവിടെ നമ്മൾ ആരാധിച്ചപ്പോൾ തന്നെ ആരാധനയുടെ മാധുര്യം നമുക്ക് അനുഭവിച്ചിട്ടേ അല്ലെ. നമ്മൾ പാട്ട് പാടിയപ്പോൾ ആരാധിച്ചപ്പോഴൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചിട്ടേ. ഞാനിപ്പോ ഈ പാടിയ പാട്ട് നല്ല ദൈവനെ കഴിഞ്ഞ ദിവസം സ്മിത പാടിയത് റെക്കോർഡ് ചെയ്തത് ഞാൻ കഴിഞ്ഞ 5 ദിവസങ്ങൾ മൊത്തം കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ് ഈ നല്ല ദൈവം. ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോഴും ഞാൻ ജോലി സ്ഥലത്ത് ഞങ്ങളുടെ ലെറ്ററും ഫയർ അടുക്കുമ്പോഴും ഈ പാട്ട് വെച്ചോണ്ടിരിക്കും. അപ്പൊ ഇതന്നെ ഒത്തിരി എനിക്ക് നല്ല പാട്ടുകാരെയാണ് എല്ലാവരും നോക്കുന്നത്. അപ്പം ആ പാട്ട് തന്നെ ഒത്തിരി എനിക്ക് ബലമായി തീരാ. അതുകൊണ്ടാണ് ഇന്നിപ്പോ രാത്രി അത് പാടുവാനായിട്ടുണ്ടായത്. അപ്പൊ ഒരു ദിവസം കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി ദൈവത്തിന്റെ ആ സാന്നിധ്യം ആ മാധുര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ സമയം ഞാൻ വാഹനം ഓടിച്ച് ആ ജോലിയിലോട്ട് പോകുന്ന സമയത്താണ് സജി പാസ്റ്ററുടെ ഫോൺ വരേണ്ടത്. നമ്മളൊക്കെ ഇവിടെ ഈ ദിവസങ്ങളൊക്കെ എന്താ നമ്മളൊരു പാട്ടുണ്ടല്ലോ, ദീസ് ആർ ദ ഡേയ്സ് ഓഫ് എലൈജ ഒക്കെ മാറിട്ട് ദീസ് ആർ ദ ഡേയ്സ് ഓഫ് ദ നൈറ്റ് മെയർസ്. ഫോൺ വരുമ്പോഴേ പലർക്കും അറിയും അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. ശനിയാഴ്ച ഇവിടെ നമ്മളിങ്ങനെ നോക്കും ആരാണ് ഇന്ന് ആരാണെന്നല്ലേ. സോ അതുമല്ല പലപ്പോഴും ഇവിടെ വന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടെ വന്ന് ഇരിക്കുന്നവരൊക്കെ പറയും പാസ്റ്റർ വിളിച്ചു എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാവരും കിട്ടുന്ന ഒരു കോമൺ ഒരു ഒരു സെന്റൻസ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നോട്ട് ചെയ്യുക. പക്ഷേ അല്ലേ അത് പറയുകയും ചെയ്യും, പക്ഷെ കിട്ടുന്ന മെസ്സേജ് ദാറ്റ് ഈസ് വെരി എഫക്റ്റീവ്. അത് വിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും അറിയില്ലേ. എല്ലാവരും പറയാം ഭയങ്കര പേടിയാണ് ഭയപ്പെട്ടു ഒക്കെ പറയുന്നെങ്കിലും അവരിവിടെ വന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ആ മെസ്സേജ് റിയലി നമ്മളെ ഓരോരുത്തരും ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന് യാതൊരു സംശയമില്ല. അത് ദൈവത്തിന്റെ ആ കൃപയാണ്, ദൈവം തരുന്ന ആലോചനയാണ് വചനം. അത് കുഞ്ഞുങ്ങളായാലും പറയുന്നവർ, യൂത്ത് ആണെങ്കിലും കൊള്ളാം, അതുപോലെ പ്രായമുള്ളവർ എല്ലാവരും പറയുന്ന വചനങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തില് അത് ബലമായി തീരുന്നു. ദൈവം നമ്മളെ ശക്തനാക്കുവാൻ മതിയായ ദൈവമാണ്. ദൈവത്തിന്റെ പരിപാലനമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തില് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു ലോകത്തിന്റെ മധ്യത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത് അല്ലേ. നമുക്ക് വാർത്തകൾ പോലും വായിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഞാൻ മിക്കവാറും ഒക്കെ കിടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മൊത്തം എല്ലാം ഒന്ന് പെട്ടെന്ന് ഒരു 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 ന്യൂസ് എല്ലാം ഒന്ന് നോക്കിയാൽ ജസ്റ്റ് ഹെഡ്ലൈനെങ്കിലും നോക്കാതെ കിടക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടു മാസമായിട്ട് ഞാൻ വായിച്ചില്ല, കഴിഞ്ഞിട്ട് സ്മിതിയോട് ജസ്റ്റ് അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രം പറയും. പക്ഷെ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നോട് ഇതൊന്നും പറയരുതെന്ന് പറയാം. എന്നിട്ട് ഇപ്പൊ പറയാൻ പറ്റാത്ത വാർത്തകളാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു വല്ലാത്ത ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്ന് വെച്ചാൽ അത് പറയുമ്പോൾ ചിലപ്പോൾ അത് മാനസികമായിട്ട് ഭയം കൊള്ളുന്ന വാർത്തകൾ, അത് നമ്മളെ പേടിപ്പിക്കുന്ന വാർത്തകൾ, ഇതൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ വായിക്കുകയും നമ്മൾ കേൾക്കുവാനിടയാകുന്നത്. പക്ഷെ അതിന്റെ മനസ്സിലൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പരിപാലനവും നമ്മൾ അനുഭവിച്ചായിരുന്നു. നമ്മൾ നടത്തുന്ന എല്ലാ വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രി കാലം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതുപോലെ ഇന്ന് രാവിലെ സമയം ഞങ്ങൾ കുറച്ചു പേര് സംസാരിക്കാനിടയായത്, അതായത് ഈ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ അത് എപ്രകാരമായിത്തീരുന്നു. നമ്മള് നമ്മളെ എല്ലാം നമ്മൾ കർത്താവ് വരാറായി, അല്ലെങ്കിൽ നമ്മള് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇതൊക്കെ ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതമുണ്ട്. പക്ഷെ കർത്താവിന്റെ വരവ് അതാണ് നമ്മൾ നോക്കി നോക്കിയിരിക്കുന്നത്. പക്ഷെ വരാതിരിക്കുമ്പോഴത്തേക്കിനും മാനുഷികമായ രീതിയിൽ മനുഷ്യരൊക്കെ വിശ്വാസ്യത മാറിപ്പോകുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളൊക്കെയും എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒരു മാസികയ്ക്ക് അതൊരു കഥ വായിക്കുവാനായിട്ടിടയായി. പക്ഷെ അതെനിക്ക് ഒത്തിരി ഒരു ബലമായിരുന്ന ഒരു കഥയാണ്. അത് ഒരു പിതാവ് ജോലി സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ആ കൊച്ചു മോനുണ്ട്, 4-5 വയസ്സുള്ള. ആ മോനോട് ചോദിച്ചു, ആ മോൻ പറഞ്ഞു, അപ്പൊ ഇനി എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചു. ഉടനെ ആ മോൻ അപ്പം പറഞ്ഞു, മോനെ ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്കിന് അവധി കിട്ടും, അന്നേരം ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് ദാറ്റ് ഐ എം ഗോയിങ് ഫോർ എ ഡിസ്റ്റന്റ് ഫാർ പ്ലേസ് ഫോർ മൈ ജോബ് ആൻഡ് ഐ വിൽ കം ബാക്ക് ബൈ സെപ്റ്റംബർ ഓർ ഒക്ടോബർ. സോ ദിസ് ഫോർ ഇയർ ഓൾഡ് ഗായ് ഇറ്റ് ഈ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സെപ്റ്റംബർ ഓർ ഒക്ടോബർ. ആ മന്ത് എത്രമാത്രം ആണെന്ന് അവൻ അറിയത്തില്ല. അപ്പം പിതാവിന് അപ്പോൾ ഇവനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, ജസ്റ്റ് ടു സിംപ്ലിഫൈ to the four year kid, the father told that I will come, you know, there's a tree in front of our house. You see the big tree? There's a big tree, yes. So now it's which color? It's all green color. It's all, you know, in the greenish color. So when you see every, when you just look outside, one day the leaves will change the color and then it will start to fall down. Then you should think that I am coming back. So he simplified it to the small child. When I was born, so every day, this little boy, he just went to the window and seeing, oh, the color is not changing. It happens in summer, it came, it did not change. Finally, September came, and then one day he went and looked outside, the color began to change. And then the leaves began to fall. He ran to his mom and told, Mom, Daddy's about to come back home. Daddy's about to come back home because the leaves have started falling, it has changed its color. And then finally, by the end of September, October, his dad came home and he was very much happy and expresses joy. Hallelujah. This is the same. I just read that story. So, but when we connect it to Christian life, this is how Jesus Christ told, I will come back one day, but when I come back, I doubt that whether there will be faith in this. ഞാൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കാണുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് പറഞ്ഞാണ് കർത്താവ് വരെ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ ഓരോ സ്ഥലത്തുനിന്നും ഓരോ പ്രയാസങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു. കർത്താവിന്റെ ഈ ബൈബിളിലെ ഓരോ പ്രവചനങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേദപദ പഠിതാക്കൾ നമ്മളെ പഠിപ്പിച്ച പ്രകാരം നമ്മൾ നോക്കുമ്പോൾ, കർത്താവിന്റെ വരവ് ഏറ്റവും വാദിക്കലായിരിക്കുന്നു. ആ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മളിവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളാണ്. ഇന്നലെ വരെയും വെള്ളിയാഴ്ച വരെ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു ഏത് വചനം പറയുന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു എനിക്ക് ഭയങ്കര ക്ഷീണം, കാരണം പിന്നെ കിടക്കും. ഇന്നലെ രാവിലെ വരെയും വചനം ഞാൻ പിന്നെയും വിചാരിച്ചു, ഫാസ്റ്റ് വിളിച്ചു ഫാസ്റ്റ് ഈ ആഴ്ച ഞാൻ കട്ട് ചെയ്തേക്ക് പിന്നെ പറയാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇന്നലെ രാവിലെ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ ദൈവം എനിക്കൊരു വാക്യം തന്നു, വായിക്കാം. Isaiah 51:16
And I have put my words in your mouth. I have covered you with the shadow of my hand, that I may plant the heavens, lay the foundation.
അവിടെ പറഞ്ഞു ഇപ്രകാരം, ഞാൻ നിന്റെ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ മറവിൽ നിന്നെ മറച്ചിരിക്കുന്നു. ആ ഒരു വചനം കിട്ടി എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയൊരു ബലമായിരുന്നു. എന്നുവെച്ചാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ വായിൽ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ വേദപുസ്തകം നമ്മളത് വായിച്ചു കഴിയുമ്പോഴത്തേക്കിന് ആ വാക്യം നമുക്ക് കിട്ടും. അത് എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം ദൈവം നമ്മുടെ വായിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രസ്താവിക്കാൻ എഴുതിയപ്പോൾ നിന്റെ വാ വിസ്താര തുറക്കാം, ഞാനതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുടെ. ഇന്ന് പകൽ സമയം ഞങ്ങൾ കുറച്ച് സൗരന്മാരും കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഞങ്ങളിങ്ങനെ പറയാനിടയിൽ മരണത്തെ കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഒരു സൗകര്യം പറഞ്ഞ ഒരു സൗകര്യനെ കുറിച്ച് കേൾക്കുകയുണ്ടായി, മരണത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ഭയമാണ്. ഞാൻ പേരൊന്നും പറയത്തില്ലാറുണ്ട്, പക്ഷെ ഭയങ്കര ഭയമാണെന്ന് പറയണ്ടേ, പ്രൂവൊക്കെ പിന്നെ തരാം. അപ്പൊ ഭയങ്കര ഭയമാണെന്ന് പറയാനുണ്ടായി. അപ്പൊ ഞങ്ങൾ ഒത്തിരി അത് ചിരിക്കുകയും അതുപോലെ ആ സൗകര്യൻ സമയമാവ രഥത്തിലൊന്നും ആ വഴിയെ പാടത്തിലൊന്നും എന്താന്ന് വെച്ചാല് ആ പാട്ട് ഒരു മുഖം പാടാൻ പറ്റിയ പാട്ടല്ല, അത് കേൾക്കുമ്പോ തന്നെ ഓടിക്കളയുന്നതാണ്. അപ്പം ആ അത് പക്ഷെ അവിടെ ഞങ്ങൾ പറയാനിട്ടില്ല ഈ സമയാമൃതത്തിലൊക്കെ എഴുതി വെച്ച ഒരു പ്രത്യാശയുടെ പാട്ടായിട്ട് അതൊക്കെ എഴുതിയത്. പക്ഷെ പറ്റിപ്പോയതെന്ന് വെച്ചാല് ഈ പാട്ടൊക്കെ ഈ പാട്ട് ഒരു സിനിമയ്ക്കകത്ത് വന്നു. അതൊരു ഇതായിരുന്നു, ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന സീനായിരുന്നു. ആ സീനിന്റെ അകത്ത് ഈ പാട്ട് വന്നപ്പോഴത്തേക്കിന് അത് സമയാമൃതത്തിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാട്ട് ആ മാനുഷികമായ മരണപ്പാട്ടായിട്ട് അത് മാറുവാനായിട്ട് ഇടയായി. അത് അങ്ങനെ അങ്ങനെയാണ് ഈ മരണപ്പാട്ട് ആക്കിയത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇനി എന്നോട് ഏത് സിനിമയാ ചോദിക്കരുതെന്ന്. അപ്പൊ അന്നേരം അപ്പോ ഇങ്ങനെയുള്ള നമുക്ക് ദൈവം നമുക്ക് പ്രത്യാശയോട് ദൈവം നമ്മളെ നടത്തുവാൻ ആ ദൈവം നമുക്ക് മതിയായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രത്യാശയുള്ള പാട്ടുകള് പ്രത്യാശയുള്ള വചനങ്ങള് ദൈവം നമുക്ക് നൽകി തന്നെ ദൈവം നമ്മളെ നടത്തുവാൻ മതിയായ ദൈവമാണ്. ഇവിടെ നിൽക്കുമ്പോ എനിക്കറിയാം ക്ലോക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സമയം ഇവിടെ ഞാൻ പണ്ട് തൊട്ടേ ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇവിടെ മാറാത്ത ഒരു കാര്യമുണ്ട്, ലിയോൺസ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോ എപ്പോഴുള്ള സാധനമാണ്, ഞാൻ എപ്പോഴും പറയും ഈ ലിയോൺസിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോ അത് മാറാതെ ഇങ്ങനെ സമയം ഓടുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോ ദൈവത്തിന്റെ ആ അത്ഭുതത്തിന്റെ സാധ്യത നമുക്ക് മറിഞ്ഞിരിക്കാം. ദൈവം നമ്മളെ നടത്തിട്ട് ഇന്ന് രാത്രി കാലം ഇന്നലെ പരസ്യം ഞാൻ ഇന്ന് രാത്രി കാലം പറഞ്ഞതുപോലെ ഇന്നലെ പരസ്യം എന്ത് വചനം കർത്താവ് സംസാരിക്കണം എന്നോർത്ത് ഇന്നലെ രാത്രിയും തീരെ സമയം കിട്ടിയില്ല. എന്നാൽ ഇന്ന് രാവിലെ കാലം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തക്ക സഹായ ആലോചന ദൈവം മനസ്സിൽ അത് തന്നു. അതൊന്ന് പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് അതൊന്ന് എഴുതി ഡെവലപ്പ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചു. അതിനായിട്ട് നമുക്കൊന്ന് വായിക്കാം യെശയ്യാ പ്രവചനം 55:8-9 വായിക്കാം. യെശയ്യാ 55:8-9.
എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴി, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും
ഉയർന്നിരിക്കുന്നു. അപ്പം ഇവിടെ യെശയ്യാ പ്രവചനം 55 നമ്മൾ വായിക്കാനായിട്ട് ഇടയായത്. യെശയ്യാ പ്രവചനം എന്ന് പറയുന്ന പുസ്തകം നമുക്കറിയാം, നമ്മൾ അത് ഒരു മേജർ പ്രോഫിറ്റ് ആണ്. യെശയ്യാ പ്രവാചക പുസ്തകത്തിലെ ഒരു മേജർ പ്രോഫിറ്റ് ആണ് യെശയ്യാ പ്രവചനം, പ്രവാചകൻ. നമുക്കറിയാം യെശയ്യാ പ്രവചനം വിച്ച് ബുക്ക് ഇസ് ദ നമ്പർ ഐസയ്യാ ഇസ് ദ വിച്ച് നമ്പർ ഓഫ് ദ ബുക്ക്. നമ്മുടെ മോൻചുമ്പർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് ചോദിക്കുക, ജനറൽ ബൈബിൾ ക്യൂസ് ചോദിക്കുക. അപ്പൊ എത്രാമത്തെ പുസ്തകമാണ് യെശയ്യാ പ്രവചനം? ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ 23 പുസ്തകമാണ് യെശയ്യാ പ്രവചനം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരും, അത് നമുക്ക് അറിയാം, സൂക്ഷിച്ചിരുന്നോടത്തൊക്കെ വരും. അപ്പൊ യെശയ്യാ പ്രവചനം 23 പുസ്തകമായിട്ട് ഈ ബൈബിളിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് 66 ചാപ്റ്റേഴ്സ് ഉണ്ട് ഈ യെശയ്യാ പ്രവചനത്തിന്. നമ്മുടെ വേദോസ്തത്തിൽ നമുക്ക് 66 പുസ്തകം ഉള്ളത് തന്നെ 66 ചാപ്റ്റേഴ്സ് ഈ ബുക്കിലുണ്ട്. ഇത് എഴുതിയിരിക്കുന്ന രാജാക്കന്മാരുടെ സമയം എന്ന് വെച്ചാൽ ഉസ്സിയാ രാജാവിന്റെ സമയത്ത് ജോഥാം, ആഹാസ്, എസ്കേൽ, ഈ 4 രാജാക്കന്മാരുടെ സമയത്താണ് ഈ യെശയ്യാ പ്രവചനം, ഈ പ്രവാചകൻ ഈ പ്രവചന പുസ്തകം പ്രവചിക്കുവാനും എഴുതുവാനായിട്ട് ഇടയായത്. ഇതിന്റെ ആദ്യത്തെ 39 വേദ പഠിതാക്കള് ഇതിന്റെ ആദ്യത്തെ 39 അധ്യായങ്ങൾ പറയുന്നത് അത് ദൈവത്തിന്റെ ന്യായവിധി, ഗോഡ്സ് ജഡ്ജ്മെന്റ്. അങ്ങനെയാണ് 39 അധ്യായങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിനോട് അത് ഉപയോഗിക്കാനായിട്ട് അവർ ഇടയാക്കുന്നത്. എന്നാൽ അടുത്ത 27 അധ്യായങ്ങൾ, അതായത് ന്യൂ ടെസ്റ്റ്മെന്റിനോട്, 27 പുസ്തകങ്ങളോട് ന്യൂ ടെസ്റ്റ്മെന്റ്, അതിനകത്ത് നിന്ന് ഗോഡ്സ് ഹോപ്പ് അല്ലെ, ദൈവം തരുന്ന പ്രത്യാശ, ദൈവം തരുന്ന സാൽവേഷൻ, ദൈവം തരുന്ന രക്ഷ, ഇതിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനത്തിലാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ രക്ഷയെ കുറിച്ചും ഒക്കെ, അവിടെ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചും ഒക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദപഠിതാക്കൾ അതിനെ 5 ഗോസ്പലായിട്ട്, 5 സുവിശേഷ പുസ്തകമായിട്ട്, 4 പുസ്തകം കഴിഞ്ഞ് 5 ഇതിനെ, അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് ദ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തെ എഴുതാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ അതുപോലെ തന്നെ യേശു ക്രിസ്തുവും ഈ ലോകത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ് അനേകം വാക്യങ്ങൾ കോട്ട് ചെയ്ത് വായിക്കാനായിട്ട് ഇടയായത്. അങ്ങനെ ഈ യെശയ്യാ പ്രവചനം നമുക്കൊക്കെ ഒരു ബലം തരുന്നതാണ്. അത്ര നമ്മൾ എത്രയോ വാക്യങ്ങൾ ഇതിന്റെ അകത്ത് വായിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമായ ഹോബയാകും, ഞാൻ നിന്നെ ശക്തിയിരിക്കും, ഒരു സ്ത്രീയിലെ ജഡ്ജിനെ മറക്കുമോ, അവരൊക്കെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല, എന്നൊക്കെ ഒത്തിരി വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവചനം. പ്രത്യേകിച്ച് അതിന്റെ 40 66 വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ ചാപ്റ്റേഴ്സ് നമ്മൾ വായിക്കുവാനായിട്ട് നമ്മളിടെ. അതുപോലെ നമുക്കറിയാം ഇത്യോപ്യൻ സെർവന്റ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് എന്ന് വായിച്ചു രഥത്തിൽ കയറിയപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകവും യെശയ്യാ പ്രവചനമായിരുന്നു വായിച്ചുകൊണ്ട്. അപ്പൊ യെശയ്യാ പ്രവചനത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഈ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇത് ജെറമിയ പ്രവാചനെ കുറിച്ചും അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇന്ന് ഇവിടെ വാക്യം വായിച്ചത് എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇന്ന് ഇവിടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നമ്മളൊന്ന് പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആരും ഇന്ന് ചിലപ്പോൾ ഇവിടെ എത്തേണ്ട വഴിയിലല്ല കേട്ടോ, നമ്മളൊക്കെ സഞ്ചരിച്ചു വന്നിരിക്കുന്നത്. നമ്മളാരും നിലച്ചതുപോലല്ല ഇവിടെയൊക്കെ എത്തിപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ നിലച്ചതല്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ എല്ലാ നാളെ എന്ന് പറഞ്ഞത് അവർ ഓൾ അവർ ടുമാറോസ് ഹാസ് റീച്ച്ഡ് ഗോഡ് ബിഫോർ ഇറ്റ് ഹാസ് റീച്ച്ഡ് അസ്. നമ്മുടെ നാളെ എന്ന് പറഞ്ഞ ഒരു ദിവസം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കണമെന്നുള്ള ദൈവത്തിന്റെ പുസ്തകത്തിൽ അല്ലെ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ഉണ്ടായിരുന്നു. അത് നമ്മുടെ പ്ലാൻ പ്രകാരം അല്ല, ദൈവത്തിന്റെ പ്ലാൻ പ്രകാരമാണ് ദൈവം നമ്മളെ എത്തിയത്. നമ്മൾ നമ്മുടെ ആർക്കും വിചാരത്തിലല്ല നമ്മൾ ഓരോ ദിവസം നമ്മൾ പലതും നമ്മൾ പ്ലാൻ ചെയ്യല്ലേ. മനുഷ്യ രീതി നമ്മൾ പലതും പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത വർഷം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത മാസം ഇങ്ങനെ ചെയ്യണം ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. എന്നാൽ ചില പലപ്പോഴും നമ്മുടെ പ്ലാനുകൾ തെറ്റിപ്പോകുന്ന ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വരാറുണ്ട്. ആ സമയത്ത് നമുക്ക് എങ്ങനെ നിലനിൽക്കാം, അല്ലെ എങ്ങനെ ദൈവിക പ്ലാനുമായിട്ട് നമുക്ക് അലൈൻ ചെയ്ത് പോകാം, അതാണ് എന്നെ ഇന്ന് രാവിലെ സമയം ഞാൻ ചിന്തിക്കുമ്പോൾ ഇടയായത്. എങ്ങനെ നമുക്ക് ആ പ്ലാനുമായിട്ട് ദൈവത്തിന്, അപ്പൊ ദൈവം പറയുന്നു, അപ്പൊ ദൈവത്തിന് ഒരു വിചാരമുണ്ട് അല്ലെ, ദൈവത്തിന് നമ്മളെ വിചാരമുണ്ട്. ആ വിചാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും, അല്ലെ ആ പ്ലാനിലൂടെ പോകാനായിട്ട് നമ്മൾ എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് ഈ വേദവസ്ത്രത്തിൽ നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നമുക്കറിയാം നമ്മള് മരുന്ന് മേടിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ മരുന്ന് മേടിച്ചോ ആന്റിബയോട്ടിക്കോ എന്ത് മരുന്ന് മേടിച്ചാലും നമുക്കറിയാം വീട്ടിൽ വരുമ്പോ അതിൽ ഒരു ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഒരു വാചകം എഴുതിയിട്ടുണ്ട്. എന്താ പറയുക, എഴുതി വെച്ചിട്ടുണ്ട്, ഷേക്ക് വെൽ ബിഫോർ യൂസ്. അത് എന്ന് പറയുന്നത് അതിന് എല്ലാം അടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് പറഞ്ഞപോലെ പല പ്രാവശ്യങ്ങളും നമ്മുടെ ജീവിതത്തെ ദൈവം ഷെയ്ക്ക് ചെയ്തതെന്ന് വെച്ചാല് അതൊരു നല്ല പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ മാറുവാനായിട്ടാണ് ദൈവം നമ്മളെ ഷെയ്ക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ദൈവത്തിന്റെ വഴിയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുവാനായിട്ട് സ്വർഗ്ഗ ദൈവം നമ്മളെ ഇടയാകും. അങ്ങനെ എത്തിച്ച ചില വ്യക്തികളെ പഴയ നിയമത്തിൽ നിന്ന് പരിചയപ്പെടുത്തി പുതിയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു പോകാനുള്ള ആ ടൈമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 5:18-21 വരെ. ഉൽപ്പത്തി ജനസിസ് ചാപ്റ്റർ 50:18-21.
സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു, ഇതാ ഞങ്ങൾ നിനക്ക് അടിമകളെന്ന് പറഞ്ഞു. യോസെഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ എന്നുള്ളതുപോലെ ദൂജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകെയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ്
അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ആ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നെങ്കിലും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന സഹോദരന്മാർ ചെന്ന് ജോസഫിന് മുമ്പാകെ കവിട് വീണു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ കവിട് വീണു, അത് എത്തിച്ചേരാൻ വരെയും ജോസഫ് കടന്നുപോയത്. അപ്പൊ അതായിരുന്നു ദൈവത്തിന്റെ വിചാരം എന്ന് പറയുന്നത്, അല്ലെ അതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത്, അവിടെ വരെ എത്തിച്ചേരും. അല്ലെങ്കിൽ അവനെ രാജ്യത്തിലെ രണ്ടാമനാക്കി ഒരു വലിയ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവനെ തീർക്കുകയായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. അതാണ് നമ്മൾ വായിച്ചത്, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, ആകാശ ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്ന പോലെ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ജോസഫിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ജോസഫ് വലിയ ഇഷ്ടപുത്രനായിരുന്നു, പിതാവിന്റെ ഏറ്റവും ഇഷ്ടപുത്രനായിട്ട് ജീവിച്ചു. ആ ഒരു അങ്കി പിതാവ് മകന് കൊടുത്തു, മറ്റു സഹോദരന്മാർക്കെല്ലാം അസൂയ തോന്നത്തക്ക രീതിയിൽ അവനെ ഒത്തിരി സ്നേഹിക്കുവാനിടയായി, ഒത്തിരി പാമ്പടായിട്ട് അവൻ വളരുവാനായിട്ട് ഇടയായി. പക്ഷേ ഒരു നാള് ജോസഫ് ഒരു ഡ്രീം കണ്ടു, അല്ലെ ഒരു സ്വപ്നം കണ്ടു. അവിടെ നമുക്കൊന്ന് വായിക്കാം 37:10 വായിക്കാം. 37 ജനസിസ് ചാപ്റ്റർ 37:10.
So he told to his father and his brothers, and his father rebuked him and said to him, "What is this dream that you have dreamed? Shall your mother and I and your brothers indeed shall bow down to you and to the earth before you?"
അവന്റെ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവന്റെ പിതാവ് ചോദിക്കുകയാണ്, നീ എന്തോ സ്വപ്നം കണ്ടേ, ഞാനും നിന്റെ സഹോദരങ്ങളും എല്ലാം വന്ന് നിന്റെ മുമ്പാകെ കവിണ് വീഴു, സാക്ഷാത് കവിണ് വീഴുന്നോ എന്നൊരു സ്വപ്നമാണ്. പക്ഷെ അവിടെയാണ് സ്റ്റാർട്ടിങ്, അവിടെ ദൈവം അവനെ സ്റ്റാർട്ട് ചെയ്യുവാണ് അവന്റെ പ്ലാൻ. അപ്പൊ ജോസഫിന് അറിയത്തില്ല ഈ പ്ലാനിൽ കൂടെ ജോസഫ് പോകാൻ പോകുന്നതെന്ന് ഒരിക്കലും ജോസഫ് അറിഞ്ഞില്ല. പക്ഷെ നമ്മുടെ നേരത്തെ 50-ാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ച പോലെ അവർ വന്ന് കവിണ് വീണു. പക്ഷെ ഈ കവിണ് വീഴാന്റെ സമയം വരെയും ജോസഫ് കടന്നുപോയ പാതകളെല്ലാം നമുക്കറിയാം, അല്ലെ ഏതൊക്കെ പാതകൾ കടന്നുപോയി അവനെ സ്വന്തം സഹോദരന്മാര്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പോയിന്റ്സ് കൂടെ എടുക്കുന്നതുകൊണ്ട് വാചനങ്ങൾ വായിപ്പിക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് പറഞ്ഞു പോവാം, ആ സഹോദരങ്ങളുടെ മുമ്പാകെ അവനെ അത്രയ്ക്ക് മറന്നു, അവനെ സഹോദരങ്ങൾ മറന്നു. എന്ന് വെച്ചാൽ പിതാവിനെ എടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇത് നിന്റെ മകന്റെ അങ്കി തന്നെയാണോ എന്ന്. അവര് പറയില്ല ഇത് ഞങ്ങളുടെ സഹോദരന്റെ അങ്കിയാണോ എന്നും ചോദിക്കുക, നിന്റെ പിതാ ഇസ് ഇറ്റ് യുവർ സൺസ്. അത്രയ്ക്ക് അവർ മറന്നുപോയ പോയ ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ അങ്ങനെ ഒരു ജോസഫ് മറക്കപ്പെട്ടു. പക്ഷെ നമ്മൾ ആ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ബട്ട് ഗോഡ് വാസ് വിത്ത് ജോസഫ്. ദൈവത്തിന്റെ വിചാരം, ദൈവത്തിന്റെ പ്ലാന്, ദൈവത്തിന്റെ പദ്ധതി ആരോടുകൂടെ ഉണ്ടായിരുന്നു, ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ജോസഫ് ആ വഴിയാത്രയെല്ലാം. പിന്നെ നമുക്കറിയാം പൊട്ടക്കിണറ്റിന്റെ അനുഭവത്തിൽ നിന്ന് പോത്തിഫേറിന്റെ ഭവനത്തിൽ കടന്നുപോയി. പോത്തിഫേറിന്റെ ഭവനത്തിൽ നിന്ന് നമുക്കറിയാം അവിടുന്ന് പോകുന്നത് കാരാഗ്രഹത്തിലേക്ക് കടന്നു പോകുന്നത്. പക്ഷേ ഞാൻ ഈ പൊട്ടക്കിണറിന്റെ അവസ്ഥ നോക്കുമ്പോ ഈ പൊട്ടക്കിണറ്റിന് എങ്ങാനും എടുത്ത് അല്ലെങ്കിൽ ഈ ഇസ്മായിലിയർക്ക് വിറ്റില്ലായിരുന്നെങ്കിൽ അവൻ ഒരു ഫ്രീഡം കിട്ടുമായിരുന്നെങ്കിൽ തിരിച്ചെവിടെ ഓടിയനെ, തിരിച്ച് പിതാവിന്റെ വീട്ടിലാണ് അവൻ ഓടിപ്പോയെ. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അവനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുവരാനാണ്, ചെങ്ങലയിട്ട് കൊണ്ടുപോകാനായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. പക്ഷെ അവൻ അറിയുന്നില്ല ആ അയൺ ഫെറ്റേഴ്സ്, ആ അയൺ ചെയിൻ അവന്റെ അവന്റെ കയ്യിൽ കിടക്കുന്നത്, അയ്യലും അവന്റെ കാലയിൽ കിടക്കുന്നത് രാജ്യത്തിലെ രണ്ടാമനാക്കാവുന്ന അവൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവനെ മുന്നോട്ട് യാത്ര ചെയ്യുവാണ്. അവൻ പോത്തിപ്പാറത്തിൽ പോയി പാമ്പടായിട്ട് കിടക്കുന്ന ഒരു പോയി അവിടെ ചെന്നിട്ട് അടിമ വേല ചെയ്യുന്നു. പക്ഷെ പോയടത്തൊക്കെയും അവൻ വിശ്വസ്തനായിരുന്നു. അപ്പം ആദ്യത്തെ പോയിന്റ്, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിൽ എത്തണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണം, ഫെയ്ത്ത്ഫുൾനെസ്. മറന്നുപോയത് ദൈവത്തിന്റെ ആത്മാവ് തന്ന ആലോചന മാത്രമാണ് പറയുന്നത്, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തരായിരിക്കണം. ഏത് സ്ഥാനത്തും നമ്മൾ വിശ്വസ്തരാണെങ്കിൽ അതാണ് ജോസഫിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ദൈവത്തിന്റെ പാതയിൽ കൂടെ ആ വിശ്വസ്തയിൽ അല്ലെങ്കിൽ ആ പ്ലാനിൽ നമ്മൾ മാറിപ്പോയാൽ പിന്നെ നമ്മൾ കറങ്ങി ദൈവം നമ്മളെ പാതയിൽ എത്തിക്കും. പക്ഷെ വിശ്വസ്തരായി നിൽക്കുന്നെങ്കിൽ ദൈവം ശ്രേഷ്ഠമായി നമ്മളെ മാനിപ്പാൻ മതിയായ ദൈവമാണ്. നമ്മളറിയാം ഇതൊക്കെ നമ്മളൊക്കെ വിളിക്കുന്ന ഒത്തിരി ദൈവത്തിന്റെ നന്മകൾ നമ്മൾ അനുഭവിച്ചു തന്നെ ഇരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥന നമ്മൾ അറിഞ്ഞു അറിയാതെ നമ്മൾ പല വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞോളൂ. പക്ഷെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിൽ എത്തണമെങ്കിൽ ആ ജോസഫിനെ പോലെ അവിടെ ചെന്നിടത്തൊക്കെ കാരാഗ്രഹത്തിൽ നമുക്കറിയാം അവൻ വിശ്വസ്തനായിരുന്നു. പക്ഷേ അവിടെ ഭജന വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു സ്വീറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ കാരാഗ്രഹത്തിൽ അവൻ കിടന്നു നിന്നപ്പോൾ അവൻ ഓർത്തു പാനപാത്രവാഹനം അവനെ ഓർക്കുവന്നു. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് പാനപാത്രവാഹനം പോലും അവനെ മറന്നു കളഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നു. അവനെ മറന്നുപോയൊരു അനുഭവം, അങ്ങനെ അവനെ അവിടെ ചെന്നു. പക്ഷെ എന്നാലും അവിടെ എഴുതിയിരിക്കുന്ന പാനപാത്രവാഹനെ മറന്നുപോയെങ്കിലും പിന്നെ ആ താഴ്ത്തു വായിക്കുമ്പോൾ അവിടെ എഴുതി ബട്ട് ഗോഡ് വാസ് വിത്ത് ജോസഫ്, ഗോഡ് വാസ് വിത്ത് ജോസഫ്. എങ്ങനെയെങ്കിലും എഴുതി വന്ന് നമുക്ക് അവസാനമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് അവനെ ഓർത്തിയ ഒരു ദൈവം, ദൈവം ഓർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹോവയെ ദൈവം ഓർത്തു രാജാവിന് സ്വപ്നം കൊടുത്തു, അങ്ങനെ അവിടെ അവിടെ എത്തുവാനായിട്ട് സാധിച്ചു. അങ്ങനെ നമുക്കറിയാം അതൊന്നും ഞാൻ എടുത്തു നമുക്ക് അറിയാവുന്ന കാര്യമായിട്ട് പറയുന്നില്ല. എന്നാൽ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നു രാജാവിന്റെ അല്ലെങ്കിൽ മിസ്രൈമിലെ രണ്ടാം സ്ഥാനത്തേക്ക് അവൻ ഉയർത്തപ്പെടുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെയും നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കോട്ടെ, നമ്മുടെ ഏത് മണ്ഡലങ്ങളിലായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാവും, ഭാരങ്ങളുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ ദൈവസനിയിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് ദൈവത്തിന്റെ വചന മുമ്പാകെ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്നെങ്കിൽ ദൈവം പറയുന്ന കൽപ്പന ആയിരിക്കുന്നെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച് എന്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരം. നമുക്ക് പല വഴികൾ കാണും അല്ലേ, നമ്മള് പലരും നമ്മൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചിലപ്പോൾ വേറെ രാജ്യത്തൊക്കെ പോകാൻ നമ്മൾ അപ്ലൈ ചെയ്ത് കാണുമായിരിക്കും അല്ലെ ചെയ്ത്. പക്ഷെ നമ്മൾ ഈ രാജ്യത്താണ് ദൈവം ചിലപ്പോൾ നമ്മളെ എത്തിച്ചത്, നമ്മുടെ പ്ലാൻ അല്ല. നമ്മൾ ചിലപ്പോൾ ചെന്നെത്തേണ്ട ജോലി സ്ഥലത്താലും നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത്. പക്ഷെ ദൈവം അവിടെ പേ ദൈവം മാനിപ്പാ എവിടെ ചെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു മനുഷ്യന്റെ പോലും തോന്നിയിട്ടില്ല. അത് എല്ലാം നന്മയ്ക്കായിട്ട് മാത്രം കൂടി നമുക്ക് വേണ്ടി വ്യാപിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ക്ഷയിക്കണായി പോകും. ചില അനുഭവങ്ങൾ ദൈവമേ ഇത് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ, വി ഡോണ്ട് നോ വാട്ട് ഇസ് ദാറ്റ്. നമുക്ക് അറിയത്തില്ല, നമുക്ക് അങ്ങ് എത്തിച്ചേരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ ഇനി അങ്ങ് എത്തിച്ചേരുമ്പോൾ ചോദിക്കാം ഇത് എന്തുമായി എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. അപ്പം മറ്റൊരാൾ പറഞ്ഞു അങ്ങ് എത്തിച്ചേർന്ന പിന്നെ ഇതൊന്നും ചോദിക്കത്തില്ല. അപ്പൊ അങ്ങ് എത്തിച്ചേർന്ന് പറ്റിയല്ലോ എന്നുള്ള ആ സന്തോഷം കൊണ്ട് ഇതെല്ലാം അങ്ങ് മറന്നു. അപ്പം നമ്മൾക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്നത് വെച്ചാല് നമുക്ക് ഈ ജീവിതത്തില് ഭൗതിക നന്മകളെല്ലാം ദൈവം തരും. അതെല്ലാം ദൈവം തരുന്ന കൂട്ടത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്റെ വിചാരം എന്തോ അവിടെ നമുക്കറിയാം യേശു ക്രിസ്തു യോഹന്നാൻ 14 പറയുന്നുണ്ട് ഞാൻ കടന്നു പോകുന്നു, ഞാൻ പോകുന്നത് എന്തിനാ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ, ഭവനം ഒരുക്കുന്ന ഞാൻ വേഗം മടങ്ങാൻ. അപ്പൊ അതായിരിക്കണം നമ്മുടെ ദൈവമായിട്ടുള്ള പ്രത്യാശം. ബാക്കിയെല്ലാം നമുക്ക് ആഡ് ചെയ്തോണ്ടിരിക്കും അല്ലെ, എല്ലാം ആഡ് സീക്ക് ഈ ഫസ്റ്റ് കിങ്ഡം ഓഫ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ആഡ് ചെയ്തു. ബട്ട് ഫെയ്ത്ത്ഫുൾനെസ് അതാണ് ദൈവം നമ്മൾ ഇന്ന് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം സോ അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ജോസഫ് വാസ് ടെർമിനേറ്റഡ് ഫ്രം ഹിസ് ഹൗസ് ഹോൾഡ് അല്ലെ, അവന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് അല്ലെ അവന്റെ എല്ലാവരും അവനെ വെറുക്കപ്പെട്ടു, അവന്റെ സ്വന്തം ബ്ലഡ് റിലേഷൻസ് അവനെ മറക്കപ്പെട്ടു. അപ്പൊ നമുക്കറിയാം നമ്മൾ പല സ്ഥലം നമ്മൾ ജോലി കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു വരും. നമ്മൾ പറയും ഇതൊന്ന് ഓർക്കണം അല്ലെ ഇനി ഓർക്കണം എന്നൊക്കെ നമ്മൾ പറയണം. പക്ഷെ ചിലപ്പോൾ നമ്മളെ മറന്നു കളയുന്ന ഒരു അനുഭവം. സോ ജോസഫ് വാസ് ടെർമിനേറ്റഡ് ഫ്രം ഹിസ് ഹൗസ് ഹോൾഡ് അല്ലെ. പിന്നെ നമുക്ക് പിറ്റിന്ന് ദൈവം അവനെ എടുത്തു കളഞ്ഞു. പക്ഷെ പിറ്റേ ഒരു ലോൺലിനെസ്, ചില സമയത്ത് നമ്മൾ ലോൺലിനെസിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്ന ഒരു ഏകാന്തത നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സമയങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. ദൈവം അവിടുന്ന് അവനെ ടെർമിനേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ അവിടെ ഇവന്റ് 45 ഹൗസ് അത് അവന്റെ ജോലി അല്ലെ, അവന്റെ ജോലി സ്ഥലത്തേക്കാണ്. പക്ഷെ ചിലപ്പോൾ ജോലി നിന്ന് ദൈവം അവനെ ടെർമിനേറ്റ് ചെയ്തു. നമ്മുടെ പല സംഭവങ്ങളും നമ്മുടെ ടെർമിനേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ ദൈവം അവനെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു. എന്തിനാണ് ഇതെല്ലാം വന്ന്, എല്ലായിടത്തും ദൈവം ടെർമിനേറ്റ് ചെയ്തു. പക്ഷേ ഒരു ബെറ്റർ പ്ലേസിന് വേണ്ടി ദൈവം അവനെ ഒരുക്കുന്നു. അതുകൊണ്ട് ഓൾ അവർ ടെർമിനേഷൻസ് ആർ എ ബെറ്റർ അപ്പോയിന്റ്മെന്റ്സ്. ടുമോറോ എവിടാ നമുക്ക് അറിയത്തില്ല, അത് ലോകം ടെർമിനേറ്റ് ചെയ്യും, ബട്ട് ഇറ്റ്സ് ബെറ്റർ അപ്പോയിന്റ്മെന്റ്. എവിടോ ദൈവം നമുക്ക് വേണ്ടി നല്ലൊരു അപ്പോയിന്റ്മെന്റ് ദൈവം നമുക്ക് ഒരുക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വിശ്വസ്തരാണെങ്കിൽ ആ കർത്താവിന്റെ വിചാരങ്ങളിലും കർത്താവിന്റെ വഴിയിലും കർത്താവിന്റെ പ്ലാനിലും നമ്മളെ ദൈവം എത്തിച്ചേരുവാൻ സാധിക്കും. സോ ആദ്യത്തേതാണ് ഫെയ്ത്ത്ഫുൾനെസ്, മറന്നു വരുന്നത് ഫസ്റ്റ് വണ്ണിൽ വിശ്വസ്ത ഫെയ്ത്ത്ഫുൾനെസ്. രണ്ടാമത് നമുക്ക് വായിക്കാം ഉൽപ്പത്തി 22:18, ജനസിസ് ചാപ്റ്റർ 22:18.
നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് എന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു.
അപ്പൊ അവിടെ പറയുന്നത് ഇത് നീ ചെയ്തതുകൊണ്ട് നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, അങ്ങനെ നമ്മൾ കാണുവാൻ സാധിക്കുന്ന വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ ഒരു ടൈറ്റിൽ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുവാൻ സാധിക്കും. എന്താണ് അവിടെ പറയുന്നത്? ഹി വാസ് ഫെയ്ത്ത്ഫുൾ ടു ദ ഓർഡർ, അല്ലെ? ഒരു ഓർഡർ കൊടുത്ത ദൈവം. എന്തായിരുന്നു ഓർഡർ? നിന്റെ മകൻ ഇസാഖിനെ കൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. മോറിയ മലയില് ഞാൻ കാണിക്കുന്ന ദേശത്ത്, അല്ലെ, മോറിയ പ്രദേശത്ത് ഞാൻ കാണിക്കുന്ന ഒരു മലയിൽ, അങ്ങനെ ഒരു മലയിൽ അവിടെ പോയി യാഗം അർപ്പിക്കാനുണ്ട്. പക്ഷേ ആ ഓർഡർ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അബ്രഹാം അവിടെ അനുസരിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കുന്നു, അല്ലെ, ആ ഓർഡർ. അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വഴിയിൽ കൂടെ നമ്മൾ കടന്നുപോകണമെങ്കിൽ ദൈവം തരുന്ന ഒരു ഓർഡർ, അല്ലെ, ദൈവം തരുന്ന നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന നിയമം നമ്മൾ പാലിച്ചു പോകുന്നെങ്കിൽ ദൈവം നമ്മുടെ ദൈവത്തിന്റെ വഴിയിൽ കൂടെ എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമുക്കറിയാം അവിടെ ആ പുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആ പിതാവ് എന്തുമാത്രം വേദന അനുഭവിച്ചുകൊണ്ടാണ് അവിടെ കടന്നു. നമുക്ക് ആ അത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ആ പിതാവിന്റെ വേദന, അല്ലെ, വളരെ വേദനയ്ക്ക് വിട്ടു പോയ ഒരു പിതാവിനെ നമ്മൾ കാണുവാൻ സാധിക്കും. പക്ഷേ ഹി വാസ് ഫെയ്ത്ത്ഫുൾ ടു ദ ഓർഡർ ഓഫ് ഗോഡ്, അല്ലെ. ദൈവം പറഞ്ഞ ആ ബൗണ്ടറിയിൽ, ദൈവം പറഞ്ഞ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ആ ഈ അവിടെ പറയുന്ന ആ ഒരു പ്രവചനം, അല്ലെങ്കിൽ ആ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത് അത് നിവർത്തിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഹി വാസ് ഫെയ്ത്ത്ഫുൾ ടു ദ ഓർഡർ ദാറ്റ് ഗോഡ് ഗേവ് ഹിം. അപ്പോ ഹി വാസ് ഒബീഡിയന്റ്. അപ്പൊ ആദ്യത്തെ ഫെയ്ത്ത്ഫുൾനെസ്, വി ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ. രണ്ടാമത് എന്തുവാ? വി ഷുഡ് ബി ഒബീഡിയന്റ് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ വഴിയിൽ കൂടെ ദൈവം നമ്മളെ നടത്തുകയാണ്. മൂന്നാമത് നമുക്ക് വായിക്കാം എസ്തേറിന്റെ പുസ്തകം, അതിന്റെ 8:15, ബുക്ക് ഓഫ് എസ്തേർ ചാപ്റ്റർ 8:15. അവിടെ കാണുന്നതായിട്ട് സാധിക്കുന്നത് മോർദേക്കായി അലങ്കരിക്കുന്നത്, മോർദേക്കായി ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പല വഴികളും മോർദേക്കായി ഉണ്ടായിരുന്നു, അല്ലെ, പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അവിടെ നടക്കാൻ സാധിക്കുന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ 4:16 ഒന്ന് വായിക്കാം.
4:16.
അപ്പൊ അവിടെ പറയുന്നത് നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഉപവസിക്കാൻ പറയുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും, അല്ലെ. അപ്പോ അവര് അത്രയും നാളും പല രീതിയിൽ യഹൂദന്മാർക്ക്, അല്ലെങ്കിൽ ഹാമാൻ എന്ന വ്യക്തി മോർദേക്കായി യഹൂദ ആ വംശത്തെ നശിപ്പിച്ചു കളയാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് അവിടെ ഉപവസിക്കാനുള്ള ആജ്ഞ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് അതിന്റെ ആ 4 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതിലും 6 അധ്യായത്തിലും പിന്നെ നമ്മൾ 8 അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിന്റെ ഇമ്മീഡിയറ്റ് റിസൾട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ നമ്മൾ ഈ ലോകയാത്രയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പലതായ ഇങ്ങനത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ മാറ്റിവിടാൻ നോക്കുമ്പോൾ നമ്മൾ ഉപവാസത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് ആ പ്ലാനും പദ്ധതിയും അതുകൊണ്ട് നമ്മൾ ഉപവസിക്കണമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുമ്പോൾ ഈ ദൈവവചനമായിട്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുവാനും ദൈവം നമ്മളെ ബലപ്പെടുത്തുവാനും ദൈവത്തിന്റെ ആലോചന അറിയിച്ച് ആ ദൈവത്തിന്റെ വഴിയിൽ കൂടെ ആ പ്ലാനിൽ കൂടെ ദൈവം നമ്മൾ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് കിട്ടും. അവര് നശിച്ചു പോകുന്നുള്ള ഒരു അനുഭവമായിരുന്നു, അല്ലെ, യഹൂദ വംശവും ആ മോർദേക്കായും എല്ലാം നശിച്ചു പോകുന്ന ഒരു അനുഭവമായിരുന്നു. അതായിരുന്നു ശത്രുവിന്റെ പ്ലാൻ. പക്ഷേ നമ്മൾ വായിച്ച പോലെ എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴി. അപ്പൊ ദൈവത്തിന്റെ വഴി വലുതായിരുന്നു, പക്ഷെ അവരെന്ത് അവരനുസരിച്ചു, അവർ ഉപവസിച്ച് ദൈവസന്നിധിയിൽ ശക്തി ഏറ്റെടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ നമ്മൾ പഠിച്ചു ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്, രണ്ടാമത്തെ ഒബീഡിയൻസ് ടു ഗോഡ്, മൂന്നാമത്തെ ഉപവാസം, ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എടുത്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധി നമുക്ക് ഓരോ ദിവസവും ആ ബലം ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നാലാമത് നമുക്ക് വായിക്കാം യോബിന്റെ പുസ്തകം 42:12. അനുഗ്രഹിച്ചു. ഞാൻ ഇനി ഞാൻ വായിപ്പിക്കുന്നില്ല, എന്നിട്ട് സമയം കുറവുണ്ട്. എന്നാൽ അവന്റെ ആ പിൻകാലത്തെ മുൻകാലത്തെ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ കാണും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനൊരു അതിന്റെ നിവൃത്തീകരണത്തിലേക്ക് വരാൻ കാരണം വായിക്കേണ്ട 2:10 അവന് അവന്റെ സഫറിങ്ങളൊന്നും ദൈവത്തെ അവൻ തള്ളിപ്പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നമ്മൾ ഒരു ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇന്നിപ്പോ ഇവിടെ ആരാധിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്ന് ഈ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വന്നു വയ്ക്കാം. നമുക്ക് നിലവിളിക്കാം, നമുക്ക് കരയാം, പക്ഷെ ഈ ദൈവം ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കും. ഇതിലൊന്നും യോബ് അതരം കൊണ്ട് പാപം ചെയ്തില്ല. യോബ് വിശ്വസ്തനായിരുന്നു. അവിടെ അവൻ നമ്മൾ ഹെഡിങ് കൊടുത്തിരിക്കുന്ന പേഷ്യൻസ് ത്രൂ ഹിസ് സഫറിങ്. അപ്പൊ അവന്റെ സഫറിങ്ങിൽ അവൻ പേഷ്യന്റ് ആയിരുന്നു. പേഷ്യൻസ് അവന്റെ ദൈവം ക്ഷമ പിടിപ്പിച്ചു. പേഷ്യൻസ് ഇൻ സഫറിങ്. അതുകൊണ്ടാണ് ആ പ്രവചനം അവിടെ നിവൃത്തിയായിരുന്നത്. ദൈവം അവന്റെ അവനെ ദൈവം അധികമായിട്ട് അവന്റെ പിൻകാലത്തെക്കാളും ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു ഫെയ്ത്ത്ഫുൾനെസ്, രണ്ടാമത് ഒബീഡിയൻസ്, മൂന്നാമത് ഫാസ്റ്റിംഗ്, നാലാമത് പേഷ്യൻസ് ഇൻ സഫറിങ്. കഷ്ടം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്, ഒന്നല്ലേ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അല്ലെ ഇനിയും വരാൻ ഇനിയും കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ മധ്യത്തില് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തിന് ഒരു വിചാരമുണ്ട്. ഗോഡ് ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ അസ്. നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാനിൽ കൂടെ അല്ലായിരിക്കും ദൈവം നമ്മളെ ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷെ ദൈവത്തിന്റെ ആ പ്ലാനിൽ കൂടെ ദൈവം നമ്മളെ നടത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇനി ഞാൻ വായിപ്പിക്കുന്നില്ല. അടുത്ത അഞ്ചാമതായിട്ട് പറയുന്നത് നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകത്തില് 6 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, രാജാവ് ചെന്ന് നോക്കി, സിംഹത്തിന്റെ കൂട്ടി ചെന്ന് നോക്കിയപ്പോൾ ദാനിയേൽ ഒരു കേടും പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ട് നിവർത്തിച്ചെന്ന് ചോദിച്ചാല് അതിന്റെ 10 നമ്മൾ പോയി കാണുവാനായിട്ട് സാധിക്കുന്നു. രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ താൻ ദിനം പ്രതി ചെയ്തു വരുന്നവരെ എന്ത് ചെയ്തു, കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുവാനായിട്ടായി. അപ്പൊ നമ്മുടെ ജീവിതത്തില് കർത്താവ് ദാസന് നേരത്തെ പറഞ്ഞ എനിക്കൊരു നല്ലൊരു ബലമായിട്ട് തോന്നി എന്താ വെച്ചാൽ പ്രാർത്ഥന ജീവിതം. ശത്രുവിനെ ഏറ്റവും നമ്മളെ മടിപ്പിക്കാൻ പറ്റിയൊരു വിഷയമാണ് പ്രാർത്ഥന. എല്ലാ കാര്യവും നമ്മൾക്കും, പക്ഷെ പ്രാർത്ഥന എന്ന് വെച്ചാൽ വി ആർ സോ ടയർഡ്. നമ്മൾ മറന്നു പോയത് നമ്മള് പണ്ടൊരു ഒരു ഫുൾ ഫോം പഠിച്ചാണല്ലോ ബിസിയുടെ, ആരെങ്കിലും ഓർക്കുന്നോ ബീങ് അണ്ടർ സേറ്റൻസ് യോഗ. പക്ഷേ ബിസി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് എന്നോട് മനസ്സിലായത് അതെന്നെ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ഇമ്പാക്ട് ചെയ്യല്ലേ. സോ ബിസി ഒരിക്കലും മറക്കുന്നില്ല. ബീങ് അണ്ടർ സേറ്റൻസ് യോഗ അല്ലെ, നമ്മള് ഭയങ്കര ബിസിയാണ്. എന്താ ജോലി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം കാര്യങ്ങളെല്ലാം ഉണ്ട്, യെസ് ഇറ്റ് ഇസ് ദേർ. പക്ഷെ നമ്മൾ നടക്കുമ്പോഴും എവിടെ ആയിരുന്നാലും വാഹനത്തിൽ എപ്പോഴും ആ പ്രാർത്ഥനയുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ആ ദൈവത്തിൽ, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാനിയേലിന്റെ ജീവിതത്തില് അവര് വിചാരിച്ചതല്ലായിരുന്നു. അവരെല്ലാം അടിമകളായിട്ട് പിടിച്ചോണ്ട് വന്നല്ലേ, അവരെ അടിമകളായിട്ട് പിടിച്ചോണ്ട് വന്ന സമയമായിരുന്നു. അവർക്ക് ജോസഫിനോട് തന്നെ അടിമയായിരുന്നു. പക്ഷേ ദൈവത്തിന് ആ ദാനിയേലിനെ കുറിച്ചും ആ ശദ്രക് മേശക് അഭയദിനെ കൊണ്ട് ദൈവത്തിന്റെ ഒരു പ്ലാനുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വഴി കൂടെ. അപ്പൊ നമ്മൾ ആദ്യത്തെ എന്തായിരുന്നു, ഫെയ്ത്ത്ഫുൾനെസ്, രണ്ടാമത്തെ ഒബീഡിയൻസ്, മൂന്നാമത്തെ ഫാസ്റ്റിംഗ്, നാലാമത്തെ പേഷ്യൻസ് ഇൻ സഫറിങ്, അഞ്ചാമത്തെ പ്രെയർ ലൈഫ്. ഒരു കാരണം ആറാമത്തെ നമുക്ക് വായിക്കാം, ദാനിയേലിന്റെ പുസ്തകം തന്നെ 3:25-26.
Look, he answered, I see 4 loose walking in the midst of the fire, and they're not hurt, and the form of the fourth is like the Son of God.
അവർക്ക് ഒരു കേടും പറ്റിയില്ല, അവർക്ക് ഒരു കേടും പറ്റിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ദർ ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. അത് ഞാൻ വായിപ്പിക്കുന്നില്ല. അതിന്റെ 17-18 വേഴ്സസ് കിടപ്പുണ്ട്. അവർ പറയുന്നു ഞങ്ങള് ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ രാജാവിന്റെ ദൈവത്തെ ഒരിക്കലും ഞങ്ങൾ സേവിക്കുകയില്ല. അപ്പൊ ദൈവത്തോടുള്ള ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ, വിശ്വാസം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു നമുക്ക് അധികമായിട്ട് വിശ്വാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ വിശ്വാസം, ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് പറഞ്ഞു ഡോണ്ട് ലിസൺ ടു പേ ആസ് ലിറ്റിൽ അറ്റൻഷൻ ടു ഡിസ്കറേജ്മെന്റ്. ഉണ്ടോ ഡിസ്കറേജ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ലിറ്റിൽ അറ്റൻഷൻ, ലിറ്റിൽ അറ്റൻഷൻ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യത്തിന് ശ്രദ്ധ കൊടുക്കാൻ പാടില്ല. ബട്ട് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വി ഹാവ് ടു റൈസ് ലൈക്ക് എ സ്റ്റീമർ അല്ലേ, ടു ക്യാരി അവർ കാർഗോ ആൻഡ് ടു റീച്ച് ദ പോർട്ട് ഈസ് അവർ എയിം. നമ്മുടെ ആ ലക്ഷ്യം എത്തിക്കാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ലക്ഷ്യം എത്താതെ നമ്മൾ എത്തിക്കാതിരിക്കാനായിട്ടുള്ള പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ ആ ലക്ഷ്യം എത്തിക്കണം, ദൈവത്തിന്റെ ആ പ്ലാനിലേക്ക്, ആ പദ്ധതിയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത് ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ, ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ഇൻ ഗോഡ്. ആദ്യത്തെ എന്തായിരുന്നു, വാട്ട് ഇസ് ദ ഫസ്റ്റ് വൺ, ഫെയ്ത്ത്ഫുൾനെസ്, ഒബീഡിയൻസ്,
fasting,
patience, suffering, 4 prayer, and 6 is faith and determination, and last one glorifying God in all circumstances. ദൈവത്തെ ഉയർത്തണം, അതാണ് ഏറ്റവും നമുക്ക് ആവശ്യം. നമ്മൾ എവിടെ ചെന്നാലും, നമ്മുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, നമ്മൾ ഭവനത്തിൽ വന്നാലും, എവിടെ ആയിരുന്നാലും ഞങ്ങൾക്കെല്ലാം ഹോവേ, ഞങ്ങൾക്കെല്ലാം അങ്ങയുടെ നാമം ഉയർത്തപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ നാമം ഉയർത്തണം. നമുക്കറിയാം, ഞാൻ വായിപ്പിക്കുന്നില്ല, ദാവീദിനെ കുറിച്ച് നമുക്കറിയാം. ദാവീദ് രാജ്യത്തിലെ രാജാവായി തീരുമാനമായി അല്ലെ. അവിടെ നമ്മൾ നമ്മുടെ ലോകപ്രകാരമാണെങ്കിൽ ദാവീദിനെ തെരഞ്ഞെടുക്കത്തില്ല, ഒരിക്കലും തെരഞ്ഞെടുക്കത്തില്ല. പക്ഷെ ദൈവം തെരഞ്ഞെടുത്തപ്പോ അവൻ ഒന്നാമനായി മാറുവാനിടയായി. അതുകൊണ്ട് ദൈവത്തിന് അവനെ കുറിച്ച് പ്ലാൻ ഉണ്ടായി. അവന്റെ വീട്ടുകാർക്കും അവന്റെ അപ്പനും എല്ലാം അവനെ കുറിച്ചുള്ള പ്ലാൻ എന്തുവായിരുന്നു? നല്ലൊരു ആട്ടിടയനായിട്ട്, അല്ലെ, നല്ലൊരു ഷെപ്പേർഡായിട്ട്, ഇഷ്ടംപോലെ ആട്ടിടയനായിട്ട്. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് അവനെ കുറിച്ച് അതല്ലായിരുന്നു, ഒരു രാജാവായിട്ട് വരാനായിരുന്നു. അതുകൊണ്ട് പറയുന്നത് എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. നമ്മൾക്കൊക്കെ ഇന്നും ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു പ്ലാൻ ഉണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ജോലി ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ പഠിക്കണം, അല്ലെ ഞാൻ ഇങ്ങനെ പോകണം, ഒക്കെ നമുക്ക് വഴികളൊക്കെ ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാവത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് തന്നെ ഞാൻ അനുഭവങ്ങൾ പറയാറുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കായിരുന്നില്ല. എന്നാൽ അത് പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ കാര്യം. എന്നാൽ ഈ പറഞ്ഞ ഇത്രയും വിഷയങ്ങൾ നമ്മളിപ്പോ ഏഴ് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടെ നമുക്ക് അത് ജസ്റ്റ് മനസ്സിലോട്ട് ഒന്ന് നോക്കാൻ പറയാം.
ആദ്യത്തെ
ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്, അന്ന് നബിയുടെ വഴിയിലൂടെ ചെല്ലാൻ വിശ്വസ്ത. രണ്ടാമത്തെ ഒബീഡിയൻസ്. മൂന്നാമത്തെ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. നാല് പേഷ്യൻസ് ഇൻ സഫറിംഗ്. അഞ്ച് പ്രയർ ലൈഫ്. ആറ് ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. ആൻഡ് സെവൻത് വൺ ഈസ് ഗ്ലോറിഫൈയിങ് ഗോഡ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. ഇതിന്റെ എല്ലാം ഒരു ടോട്ടൽ സമ്മറി എടുത്താൽ ഇറ്റ് ഇസ് എ സബ്മിഷൻ ടു ഗോഡ്, അല്ലെ? സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാര് അവരൊന്നും വിചാരിച്ചില്ല അവരിത്രയും സർവശക്തനായ ഒരു ദൈവം, അല്ലെങ്കിൽ ഇത് എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാവുന്ന അവർ ചിന്തിച്ചു. അവരെല്ലാം മീൻ പിടിക്കാൻ പോയായിരുന്നു, മീൻ പിടിക്കാനും അല്ലെങ്കിൽ ടാക്സ് കളക്ടേഴ്സ് ഇങ്ങനെയൊക്കെ നടന്നവരായിരുന്നു. പക്ഷേ സർവശക്തനായ ദൈവം അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് അവരെല്ലാം വിളിച്ച് അവരുടെ ദൈവത്തിന്റെ അടുത്തിലേക്ക് എത്തി. ഇന്ന് അവരെല്ലാം ലോകത്ത് പ്രസംഗിക്കപ്പെടുന്നതിനെ അവരുടെ വിചാരങ്ങളല്ല, എന്നാൽ ദൈവത്തിന്റെ വഴിയുള്ള വിചാരങ്ങളുമാണ് അവിടെ നിവൃത്തിയാണ്. ഈ പുതിയ നിയമത്തിൽ ഞാൻ ആരെയും ടച്ച് ചെയ്യുന്നില്ല, പക്ഷെ ഒരാളെ ടച്ച് ചെയ്യാൻ പോകാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ നമ്മളിപ്പോ ഈ പറഞ്ഞ എല്ലാ കാര്യവും നമ്മുടെ യേശു ക്രിസ്തു ഇതുൾപ്പെടെ എല്ലാം കടന്നുപോയതാണ്. അതാണ് പറയുന്നത് നമുക്ക് യേശു ക്രിസ്തു ഉപവസിച്ചോ? ഉപവസിച്ചു. ഞാൻ വായിപ്പിക്കുന്നില്ല, അത് ജസ്റ്റ് ഞങ്ങൾ വാക്യങ്ങൾ മാത്രം പറയാം. മാത്യു ചാപ്റ്റർ 4:2, യേശു ക്രിസ്തു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഉപവസിപ്പാനായിട്ടിടയായി. നമുക്കറിയാം രണ്ടാമത് നമ്മുടെ പ്രെയർ ലൈഫ് ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിന്, ഉണ്ടായിരുന്നു. ലൂക്കോസ് 21:36 പറയുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവോട് നിങ്ങൾ സദാകാലം ഉണർന്നു പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അത് യേശു ക്രിസ്തുവിന് വിശ്വാസം. അതായത് മർക്കോസിന് നമുക്ക് കാണാൻ സാധിക്കുന്നു, ശിഷ്യന്മാരെല്ലാം പടക് അല്ലെങ്കിൽ തകർന്നു പോകുന്ന വെച്ചാൽ അവർ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. എന്നാൽ യേശു എഴുതി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? വിശ്വാസത്തോടെ അവൻ അവനെ കാറ്റിനെയും കടലിനെയും ശാസ്തിക്കാനും കാണുവാനായിട്ട് സാധിക്കുന്നു. ഗ്ലോറിഫൈ ഗോഡ്, ദൈവത്തെ മഹത്വീകരിച്ചു. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 11:1 അത് ഒന്ന് വായിക്കാം. 11:41-42 വായിക്കാം. 41:42 John 11:41-42.
യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു.
അപ്പൊ അവിടെ കാണാൻ യേശു ക്രിസ്തു ഗ്ലോറിഫൈ ഗോഡ്, ഇംഗ്ലീഷ് ആയിരുന്നു ഈ ഗ്ലോറിഫൈഡ് ഗോഡ്, അല്ലെ, ദൈവത്തെ മഹത്വീകരിച്ചിട്ടാണ് ഒരു അത്ഭുതം. അപ്പൊ ദൈവത്തിന്റെ ഫുൾ ഗ്ലോറി കൊടുത്തോണ്ട് അവിടെ ഒരു അത്ഭുതം നടക്കാനായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞതിനകത്ത് നാല് കാര്യം യേശു ക്രിസ്തു ഈ ലോകത്ത് ചെയ്യുന്ന, ബാക്കി മൂന്ന് കാര്യം എന്ത് ചെയ്യും? മൂന്ന് കാര്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയൻസ് എടുത്തിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:5-8
was also in Christ Jesus, who being in the form of God, did not consider it robbery to be equal with God, but made himself of no reputation, taking the form of a bond servant, and coming in the likeness of men, and being found in appearance as a man, he humbled himself and became obedient to the point of death, even the death of the cross.
അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റുമുയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി.
നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു അതിനകത്ത് ബാക്കി മൂന്ന് അതിനകത്ത് ഇൻക്ലൂഡഡ് ഏതൊക്കെയാ? ഫെയ്ത്ത്ഫുൾനെസ്, ഒബീഡിയൻസ് ആൻഡ് പേഷ്യൻസ് ഇൻ സഫറിംഗ്. അപ്പൊ നമ്മൾ പറഞ്ഞ നാലെണ്ണം നമ്മൾ അല്ലാതെ പറഞ്ഞു, ഫാസ്റ്റിംഗ്, പ്രേയർ, ഫെയ്ത്ത് ആൻഡ് ഗ്ലോറിഫൈങ്. ബട്ട് ആ അനുസരണത്തിൽ കൂടെ നമ്മളിപ്പോ ബാക്കി അതിൻ്റെ അകത്ത് ബാക്കി മൂന്ന് ഇൻവോൾവ് ആണ്, ഫെയ്ത്ത്ഫുൾനെസ്, ഒബീഡിയൻസ് ആൻഡ് ഹി വാസ് പേഷ്യൻ്റ് ഇൻ ഹിസ് സഫറിംഗ്. അപ്പൊ അത് നമുക്ക് യേശു ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്, അതാ യേശു ക്രിസ്തു ഇത് സംബന്ധിച്ചെന്നോട് പറഞ്ഞത്, കർത്താവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഈ നാളുകളില് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ഭാരങ്ങളുണ്ടാവും, പ്രയാസം ഉണ്ടാവും, പക്ഷെ അതിന്റെ മധ്യത്തിലൊക്കെ ഈ പറഞ്ഞ വഴികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തോണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവത്തിന്റെ ആ പ്ലാനിലേക്ക് നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം, പ്രയാസങ്ങൾ ഭാരങ്ങളൊക്കെ വന്നേക്കാം, പക്ഷേ ഇഫ് വി ആർ ഒബീഡിയന്റ്, ഇഫ് വി ആർ ഫെയ്ത്ത്ഫുൾനെസ്, നമ്മുടെ ജീവിതത്തിൽ ഫാസ്റ്റിങ്ങും പ്രേയറും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ആത്മീയമായിട്ട് നമ്മളെ നിലനിർത്താനാണ്. ഓരോ ദിവസം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു തരാം, പക്ഷേ നമ്മുടെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നു. ഇന്നും രാത്രികാലം ഇവിടെ വന്നപ്പോഴും ദൈവസ്ഥാനത്ത് ഇവിടെ ഉണ്ട്, അതാണ് ദൈവത്തിന്റെ ആത്മാവാൻ പറയാം. രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്, നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളൊന്ന്
അനുഭവിച്ചു
ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല, അല്ലെങ്കിൽ ഈ ദൈവത്തെ നമ്മൾ ദൈവമായിട്ടുള്ള ആ വിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നൊക്കെ വെറും വേസ്റ്റ് ആയിട്ടുള്ള ടൈമാണ്. പക്ഷേ നമുക്ക് അപൂർവമായിട്ടുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ നടത്തു പോകാൻ നമ്മൾ പലപ്പോഴും വരും. കർത്താവ് നീ എവിടെ എന്ന് ചോദിക്കുന്ന അനുഭവം നമ്മളാരും പെർഫെക്റ്റ് അല്ല. ഈ പറയുന്നത് നമ്മൾ ഈ വചനം ഇപ്പൊ ഞാൻ ഈ പഠിച്ചതും ഇതെല്ലാം ആപ്ലിക്കബിൾ ടു മീ ഓൾസോ. ചില സമയത്ത് നമുക്ക് പ്രയാസം ഉണ്ടാക്കാം, നിരാശം ഉണ്ടാക്കാം, പക്ഷെ ആ സമയത്തും നമ്മളെ കൈകളിൽ നടത്തുന്ന ഒരു കർത്താവുണ്ട്. നമുക്കറിയാം ഒരു നമ്മളൊക്കെ അറിയാവുന്ന സ്വപ്നമാണെന്ന് തോന്നുന്നു, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ സ്വപ്നം കാണുകയാണ്, ഒരാള് ബീച്ചിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നു. കടന്നു പോകുമ്പോൾ അദ്ദേഹം ആദ്യം കാണുന്ന നാല് കാൽപാദങ്ങൾ അദ്ദേഹം കാണുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യന്റെ രണ്ട് കാൽപാദങ്ങളെ മാത്രമേ കാണുന്നു, മറ്റേ കാണുന്നില്ല. അപ്പൊ അദ്ദേഹം യേശുവിനോട് ചോദിക്കുകയാണ്, യേശു നീ ഇത്രയും നേരം നീ ഒരാളെ കൈക്ക് പിടിച്ചോണ്ട് പോയി, എന്നാൽ ഇച്ചിരി കഴിഞ്ഞപ്പോ ആ രണ്ട് കാൽപാദങ്ങൾ കാണുന്നില്ല. അപ്പൊ യേശു ക്രിസ്തു അവിടെ പറയുകയാണ്, നീ ആ കാൽപാദം ഉണ്ടല്ല, പക്ഷെ ഞാൻ അവനെ ക്യാരി ചെയ്തോണ്ട് പോകാൻ, ഐ വാസ് ക്യാരിങ് ഹിം ഓൺ മൈ ഷോൾഡേഴ്സ്. ആ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. നമുക്കൊരു ദോഷവും വരത്തില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ പ്രത്യാശയോടെ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ, പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ, ദൈവസന്നിധി നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ നടത്തുവാൻ മതിയായ ദൈവമാണ്. ഒരു പ്രാവശ്യം നമുക്ക് ആ പോയിന്റ് നമുക്ക് ഒന്ന് പറയാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? ഫെയ്ത്ത്ഫുൾനെസ്. സെക്കൻഡ് വൺ? തേർഡ്? ഫോർ?
പ്രയർ.
ഇതെല്ലാം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇതെല്ലാം വേണ്ട ജീസസ് ക്രൈസ്റ്റ് ഇതിൽ കൂടെ എല്ലാം വേണം. അതുപോലെ നമ്മൾ വായിക്കുന്നത് എബ്രായയിലെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, ഈ പറഞ്ഞ പഴയ നിയമത്തിലെ ഈ സാക്ഷികളെല്ലാം നമുക്കുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ നമുക്ക് വേറെ ആരെയും എക്സാമ്പിൾ ആയിട്ട് പറയാൻ അനേകരുണ്ടെങ്കിലും യേശു ക്രിസ്തുവിനെ മാത്രം നമ്മൾ മുന്നോട്ട് നോക്കുന്നെങ്കിൽ ദൈവം നമ്മളെ നടത്തുവാൻ മതിയായ ദൈവമാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മളെ നടത്തും. യേശു ക്രിസ്തുവേൻ ശരീ.